സോ ഈ എപ്പിസോഡ് ആങ്കറിൻ്റെ പരസ്യമൊന്നുമില്ല, അതിന് പകരം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ചാരിറ്റിയെ പറ്റിയാണ്. നോ ചാഡ് അലോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാഷണൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് 140 പരം രാജ്യങ്ങളിൽ 2017 മുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഈ അനാഥരായ കുട്ടികളെ ഏറ്റെടുത്ത് ദത്തെടുത്ത് അതിനെ അവരെ സംരക്ഷിക്കുന്നതൊക്കെ ഒരു ചാരിറ്റി സംഭവമാണ്. സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരാളെന്നെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അവയർനെസ് സ്പ്രെഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. എന്തായാലും യൂട്യൂബ് വീഡിയോ കാണുക, അതിലുണ്ടായ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് സഹായിക്കുക. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. സോ ഈ എപ്പിസോഡിന് മുമ്പ് എനിക്കൊരു ഡിസ്ക്ലെയിമർ ഇറക്കാനുണ്ട്. ഇതിൽ ഞാൻ ഓൺലൈൻ പൈറസിയെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഓൺലൈൻ പൈറസി എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഓൺലൈൻ ഒരു സംഭവം പൈറേറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഡൗൺലോഡ് ചെയ്യുന്നതും ലെസ് ഇല്ലീഗൽ എങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് ഞാൻ ഇവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡ് പോയിന്റ് എന്നാണ്. സോ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പൈറസി എന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാട്, ചില ആളുകളുടെ കാഴ്ചപ്പാടിനെ പറ്റിയും, ഇത് ആക്ച്വലി ആളുകളെ എങ്ങനെയാണ് ഹേർട്ട് ചെയ്യുന്നത്, അവ ഹേർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഏതൊക്കെ സാഹചര്യത്തിലാണ് എത്തിക്കലി പൈറേറ്റ് ചെയ്യുന്നത് ഒരു എന്താ പറയുക ഗ്രേഷ് അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു കാര്യം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡ് ഞാൻ സംസാരിക്കുന്നത്. സോ ആരും ഇതേ കണക്ക് സാൾട്ട് മാങ്കോട്രിയെ എല്ലാം പൈറേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നൊന്നും പറയരുത് കേട്ടോ. ഓക്കെ ഓക്കെ ശരി, പിന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോപ്പിക് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു കൂട്ടുകാരുമായിട്ടുള്ള ഒരു യാത്രക്കിടയിലുള്ള കോൺവെർസേഷനിൽ നിന്നായിരുന്നു. സോ അവരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൺലൈൻ പൈറസിയെ പറ്റിയാണ്. സോ നമ്മളെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവരും ഓൺലൈനായിട്ടുള്ള പൈറസി നടത്തിയവരാണ്. നമ്മൾ അല്ലാന്ന് അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കൊച്ചുനാൾ നമ്മൾ ഈ ഫിലിംസും ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും പ്രിൻ്റ് നമുക്ക് കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലായിട്ട് കിട്ടുമ്പോൾ നമ്മളത് അസ്യൂം ചെയ്യുന്ന അങ്ങനെ അത് ഫ്രീ ആയിട്ട് ഇതേണക്ക് നമുക്ക് കിട്ടുന്ന സാധനമാണ്, നമ്മളിരുന്ന് കാണാം, അതിൽ ലീഗലായിട്ടൊരു പ്രശ്നമില്ല എന്നാണ്. ആക്ച്വലി എല്ലാ അങ്ങനത്തെ ഫയൽസും ഇല്ലീഗലാണ്. സോ നമ്മൾ അന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈനായിട്ടുള്ള സ്ട്രീമിങ്ങിന് മുമ്പ് ഒരു ഫയലായിട്ട് നമുക്ക് മൂവി ഒരിക്കലും ലീഗലായിട്ട് കിട്ടത്തില്ല. നമുക്കൊരു ഡി വി ഡിക്കകത്തോ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി കണ്ടോ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. സോ അന്നങ്ങനെ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ഓൺലൈനായിട്ടുള്ള പൈറസി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം ഈ മൂവി ഡൗൺലോഡ് ചെയ്യുന്നവർ മാത്രമല്ല, ഇതിരുന്ന് കാണുന്നവരും ടെക്നിക്കലി ഇലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ പാരൻസ് നിങ്ങളിവിടെ കാണുകയെന്നുണ്ടെങ്കിൽ അവരും ഒരു തരത്തിൽ പറഞ്ഞ പൈറേറ്റഡ് ആയിട്ടുള്ള മൂവി കാണുകയാണ്. സോ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അവരും ചെയ്യുന്നത് ഇലീഗലാണ്. സോ മിക്കവാറും എല്ലാവരും ഇലീഗലായിട്ട് മൂവീസ് കാണുന്നുണ്ട്. ഇതൊരു സൈഡിലുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളുടെ ഈ 2021 മിക്കവാറും എല്ലാ മൂവീസും നമുക്ക് സ്ട്രീമിംഗ് സർവീസസ് നിന്നും നെറ്റ്ഫ്ലിക്സ് അങ്ങനെയൊക്കെയുള്ള സർവീസസ് നിന്നും നമുക്ക് കിട്ടും. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് പൈറേറ്റഡ് ആയിട്ടുള്ള മൂവീസ് കണ്ടിട്ടുള്ളവർ ഇപ്പോൾ ഈ വർഷം ഭയങ്കരമായിട്ട് അങ്ങ് പുണ്യാളം ചമയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതേ കണക്ക് ഓ ഈ ഓൺലൈൻ പൈറസി ഒന്നും ശരിയല്ല, ഇതിപ്പം ഈ ടെലഗ്രാമിൽ നിന്നും എല്ലാം സിനിമ കാണുന്നുണ്ടല്ലോ, ഇവർക്കൊക്കെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടാൽ പോരായിരുന്നു, പണ്ട് മുതലേ ഇത് ഉള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കുറേ പേരുണ്ട്. ഇവരൊക്കെ മുമ്പ് ഇമാതിരി മൂവീസ് ഇങ്ങനെ കണ്ട ശേഷമാണ് ഇപ്പോൾ ഇത് കാണുന്നതെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരമൊക്കെ. ശ്രദ്ധിച്ചറിയാം, ഓൺലൈനായിട്ട് പോയി കഴിയുമ്പോൾ ഇതേ കണക്ക് ഈ മീഡിയയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവർ, ഈ മൂവീസിനെ പ്രൊമോട്ട് ചെയ്യുന്നവരെല്ലാം അവരുടെ ജോബിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവരെല്ലാം ഇതിന് ഗിൽറ്റിയാന്നുള്ള കാര്യം ഇവർ സമ്മതിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. അപ്പോൾ ഇവരിങ്ങനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, നിങ്ങളൊക്കെയാണ് കുറ്റക്കാരെന്നുള്ള രീതി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ഇപ്പം ശരിയാണ്, ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ഞാൻ ഈ സ്ട്രീമിംഗ് സർവീസസ് എല്ലാം പല പല വഴികളിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ നമുക്കിപ്പോൾ തന്നെ ഒരു സ്ട്രീമിംഗ് സർവീസ് മേടിക്കുക എന്നുണ്ടെങ്കിൽ 5 സ്ക്രീനിൽ വരെ പറ്റും. സോ എൻ്റെ കസിൻസ് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമ്മളും അതിലൊരു അക്കൗണ്ട് എടുത്തിട്ട് നമ്മളിരുന്ന് കാണാം. അതുകൊണ്ട് എനിക്കിപ്പോൾ ആക്ച്വലി ഓൺലൈനായിട്ടുള്ള പൈറസി ഉപയോഗിച്ച് സിനിമയൊന്നും കാണേണ്ട ഒരു ആവശ്യമില്ല, ഞാനങ്ങനെ കാണാറുമില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാലും പ്രശ്നമില്ല, അതാണ് എൻ്റെ ഒരു ലോജിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിനുള്ള കാശ് സ്ട്രീമിംഗ് സർവീസസിന് കൊടുത്തു കഴിഞ്ഞു. സോ പിന്നെ ഒരു വിഷയം വരുന്നില്ലല്ലോ അവിടെ. എനിക്കതുകൊണ്ട് ഒരുവിധം സ്ട്രീമിംഗ് സർവീസസ് എൻ്റെ കയ്യിലിപ്പം കറങ്ങിച്ചിട്ട് എത്തിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കലും ഓൺലൈൻ പൈറസി ഫിലിംസും മൂവീസും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആവതില്ലാത്ത ഒരാൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അതിനുള്ള കാര്യം ഓവറോൾ ആയിട്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ ലാഭമാണ് ഇതിന് കിട്ടുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രീ പ്രൊമോഷനാണ്. ഈ കാണുന്ന അവഞ്ചേഴ്സും ബാക്കിയുള്ള മൂവീസും എല്ലാം ഇവിടെ ഇത്രയും തിയേറ്ററിൽ ഓടിയ കാര്യം, അതിന് മുമ്പ് പൈറേറ്റഡ് ആയിട്ടുള്ള മൂവീസും പിന്നെ അല്ലാതെ ഈ ഇംഗ്ലീഷ് മൂവി ചാനൽസിലൊക്കെ വളരെ റെയറായിട്ടും ഈ ഫിലിംസ് എല്ലാം നേരത്തെ തന്നെ അയൺമാൻ കണക്കുള്ള മൂവീസ് എല്ലാം നേരത്തെ തന്നെ ആളുകൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും കളക്ഷൻ ഇവിടുന്ന് കിട്ടിയത്. അല്ലാതെ ഇതൊന്നും കാണുന്ന ഫ്രഷനായിട്ട് ഇവിടെ അവഞ്ചേഴ്സ് ഇറങ്ങുമ്പോൾ ഇവിടെ തിയേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആരും പോയി കാണത്തില്ല, അറ്റ്ലീസ്റ്റ് ഇത്രയും ആളുകൾ പോയി കാണത്തില്ല. അതുകൊണ്ട് ഓവറോൾ ആയിട്ടൊരു ഫ്രീ പബ്ലിസിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ പുതിയ മാർക്കറ്റുകൾ, ഇന്ത്യ അടക്കമുള്ള മാർക്കറ്റുകളിൽ പണ്ട് തൊട്ട് ഇംഗ്ലീഷ് ഫിലിംസ് കാണാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ മൂവീസ് കണ്ട ശേഷം തിയേറ്ററിൽ അതിൻ്റെ സീക്വൽസ് ഇറങ്ങുമ്പോൾ പോയി കാണും. അപ്പോൾ അത് ആക്ച്വലി ഇവർക്ക് ലാഭമാണ്. രണ്ടാമത്തെ കാര്യം ലോജിക്കലായിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിലിം മൂവി കാണാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല, ആ സ്ഥിതിക്ക് നിങ്ങൾ പൈറേറ്റഡ് ആയിട്ടൊരെണ്ണം വാങ്ങിച്ച് കാണുന്നു, ആ സ്ഥിതിക്ക് ആക്ച്വലി ഈ സ്റ്റുഡിയോക്ക് നഷ്ടമുണ്ടോ? കാര്യം നിങ്ങൾ ഒന്നെങ്കിൽ അത് കാണത്തില്ല, കാര്യം നിങ്ങൾക്ക് കാശില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈറേറ്റഡ് ആയിട്ട് കാണുന്നു. രണ്ട് സിറ്റുവേഷനിലും സ്റ്റുഡിയോയ്ക്ക് ഒന്നും കിട്ടുന്നില്ല. അവിടെ സ്റ്റുഡിയോയ്ക്ക് എന്തെങ്കിലും ഈ പൈറേറ്റഡ് ആയിട്ടുള്ള മൂവി കണ്ടെന്ന് പറഞ്ഞ് സ്റ്റുഡിയോയ്ക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അവർക്ക് അല്ലെങ്കിലും നഷ്ടം വരുന്നില്ല അവിടെ, എന്തായാലും അവർക്ക് കിട്ടത്തില്ല ആ സിറ്റുവേഷനിൽ. അപ്പോൾ പിന്നെ അവിടെ ഈ മൂവീസ് കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു ഓഡിയൻസിന് അതിനോട് എക്സ്പോഷർ വരികയും ചെയ്യും. അതുകൊണ്ട് ഈ മൂവി സ്റ്റുഡിയോസ് അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് മൂവി സ്റ്റുഡിയോസ് അത് ഭയങ്കരമായിട്ടൊന്നും ഇതിനെ ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ പുറമൊന്ന് പോകാത്തത്. കാര്യം അവർക്കും അറിയാം ഇത് ഓൾറെഡി അവർക്ക് ആക്ച്വലി ഓവറോൾ ലാഭമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 2021 ഒക്കെ ഇവിടെ സ്ട്രീമിംഗ് സർവീസസ് എല്ലാം ഉള്ള സ്ഥിതിക്ക് പൈറേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ഇറങ്ങുമ്പോൾ ഇവർക്ക് നഷ്ടം വരും. പക്ഷേ ഒരു 2 വർഷം മുമ്പ് വരെ ഈ പൈറേറ്റഡ് മൂവീസ് എന്ന് പറയുന്നത് ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡിയോസിന് ലാഭമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം തിയേറ്റർ പ്രിൻ്റ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DVDs ബാക്കിയുള്ള എല്ലാം ആളുകൾ വാങ്ങി കാണാറില്ല. അത് ഈ മലയാളം മൂവീസിൻ്റെ എല്ലാം കാണാം, ഇംഗ്ലീഷ് മൂവീസിൻ്റെ അങ്ങനെ കാണാറില്ല. കാര്യം ഇന്ത്യയിലും ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള DVDs ഇറക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്ലൈ ചെയിൻ വേണം. സപ്ലൈ ചെയിനായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യണം. മിക്ക ഈ സ്റ്റുഡിയോസ് അവിടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള കടകളിൽ നിന്ന് മേടിക്കുന്നത് പോലും ആക്ച്വലി ഡ്യൂപ്ലിക്കേറ്റാണ്. അത് നമുക്ക് അസ്യൂം ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. കാര്യം ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസേ അന്നുള്ളൂ. ആ സമയത്ത് ഇവർക്ക് ഇത്രയും സപ്ലൈ ചെയിൻ എല്ലാം സെറ്റാക്കിയ ശേഷം ഈ DVDs ഇവിടെ വിൽക്കാൻ വേണ്ടി ഇവർ വിൽക്കാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഈ സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു കാശിൻ്റെ അത്ര വരത്തില്ല. സോ അവർക്ക് ഓവറോൾ നഷ്ടമേ വരത്തുള്ളൂ. ഇതെല്ലാം മണി ബേസിസ് ആയിട്ടാണ് ഈ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആനിമയുടെ കാര്യം തന്നെ എടുക്കാം. ആനിമ ഞാൻ അറിയാമല്ലോ എനിക്ക് ആനിമയോട് അല്പം താല്പര്യമുള്ളതാണ്. അപ്പോൾ ആനിമേസ് തന്നെ ഇന്ത്യയിൽ ഒരു തരത്തിലും ഇറങ്ങുന്നില്ല, ഒരു രീതിയിലും ഇന്ത്യയിൽ ഇറങ്ങുന്നില്ല. ആ കൂടെ നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്ത് മാത്രം കുറച്ച് ആനിമേസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ വഴി. അതിപ്പോഴാണ് വന്നത്. അതിന് മുമ്പ് ആനിമേസ് ആനിമേ സ്റ്റുഡിയോസിന് ഇന്ത്യയിൽ ഒന്നും കിട്ടത്തില്ല, അവർക്ക് ഒരു തരത്തിലുള്ള എന്താ ഇൻകമും കിട്ടത്തില്ല. എന്നിട്ട് ഈ അവർക്ക് ആ കൂടെ കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ മെർച്ചൻഡൈസ് സെയിലിന് ബാക്കിയില്ലാത്ത ആ മെർച്ചൻഡൈസ് സെയിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തുള്ള ഈ ചാനൽസും ഈ നമ്മളെ ആനിമേഷൻ ഇതുണ്ടോ കാർട്ടൂണൊക്കെ ഇടുന്ന ചാനൽസിന്നും പിന്നെ അല്ലാതെ പൈറേറ്റഡ് ആയിട്ടുള്ള ആനിമേഷൻ കണ്ട് അതിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർ മേടിച്ചിട്ടാണ്. അപ്പം ഈ കാർട്ടൂണുകാർക്കും ബാക്കിയെല്ലാം ഉള്ള കാലത്ത് ആക്ച്വലി ആനിമേസ് അതിലേർ ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് ആക്ച്വലി ഈ നമ്മുടെ ഈ ഒരു എക്കോ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അന്ന് കമ്പ്യൂട്ടറൊക്കെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിലായിട്ട് കയ്യിൽ എത്തുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേ ഈ കാർട്ടൂൺ നെറ്റ്വർക്കിലും എല്ലാം ചോട്ടാ ഭീമ അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ പരിപാടികളിലോട്ട് അവർ പിവറ്റ് ചെയ്തു. സോ ആനിമേസ് വേറൊരു എക്സാമ്പിളാണ്. ആനിമേസ് പൈറേറ്റഡ് ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റുഡിയോയ്ക്ക് നഷ്ടം വരുന്നില്ല. പിന്നെ ടോട്ടലി ലീഗലി നോക്കിക്കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. ഞാൻ എത്തിക്കലി അത് ഇല്ലീഗലെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ കാര്യം ആർക്കും ഇവിടെ നഷ്ടം വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് അതിൻ്റെ ഒരു 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 അനോളജി എന്ന് പറയാൻ പറ്റുന്നത് ഫുഡ് സ്റ്റീൽ ചെയ്യുന്നതിനെ പറ്റിയാണ്. ഒരാളൊരു ഭക്ഷണം നിങ്ങളെ പുറത്ത് വെച്ചിരുന്ന ഭക്ഷണം ഒരാൾ മോഷ്ടിച്ചു, അത് തെറ്റാണ്. പക്ഷേ ആ വന്ന ആൾക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് പോയ ആളെ പുറമൊന്ന് പോയി പിടിച്ച അയാളുടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചു വാങ്ങുക എന്ന് പറയുന്ന അതിലും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ആ ഫുഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് സഹിക്കുകയാണ് വേണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞ സ്റ്റുഡിയോസ് അത് തന്നെയാണ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. പിന്നെ ഇതേ കണക്ക് തന്നെയാണ് സോഫ്റ്റ്വെയർസിൻ്റെ. നിങ്ങളൊരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഓട്ടോക്കാഡ് 3ഡിഎസ് മാക്സ് പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കും. അതൊക്കെ പൈറേറ്റഡ് വേർഷൻസ് ആണ് മിക്കവാറും നമ്മളെ കണക്കുള്ളവർ ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റുഡൻറ് വേർഷൻ എന്ന് പറഞ്ഞാൽ അവർ ഇറക്കിയിട്ടുണ്ട്, അത് ആളുകൾക്കൊന്ന് ട്രയൽ ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന കാര്യം ഇതിന് ലക്ഷക്കണക്കിന് രൂപയാണ്. സോ നമ്മുടെ കണക്ക് ഇന്ത്യ കണക്കുള്ളൊരു രാജ്യത്ത് എഞ്ചിനീയറിംഗ് എല്ലാ പിള്ളേരും എടുക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ ഡോളറും റുപ്പിയും തമ്മിലുള്ള ഇത്രയും പ്രൈസിൽ വ്യത്യാസമുള്ള നമ്മുടെ ഈ നാട്ടിൽ ഒരു തരത്തിലും അത് നമുക്ക് ജസ്റ്റിഫൈ ആക്കത്തില്ല ആ പ്രൈസ് കൊടുത്ത് മേടിക്കുന്നത്. ആ സ്ഥിതിക്ക് ഇത് പൈറേറ്റഡ് ആയിട്ട് എടുത്ത് പഠിക്കുകയുള്ളൂ വഴി. ഇതിന് ശേഷം പ്രൊഫഷണലായ ശേഷം ഇവർക്ക് ഗുണം കിട്ടും. ആരും പ്രൊഫഷണലായിട്ടൊരു കമ്പനിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോകാഡിൻ്റെ ഒരു ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കാൻ അന്ന് നമ്മൾ തയ്യാറാവും, കാരണം ഓൾറെഡി നമ്മൾ ആ ഇക്കോസിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പക്ഷേ അതിന് പകരം ഇവർ ഇത് ഭയങ്കര ടൈറ്റായിട്ട് നോ നോ പ്രൈവറസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ദിവസം നമ്മളൊരു ഫോമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സോഫ്റ്റ്വെയറുകളെ നമ്മൾ അന്ന് ഉപയോഗിക്കത്തുള്ളൂ. ഓവറോൾ മാർക്കറ്റ് ഇടിയത്തേ ഉള്ളൂ. ഇതൊക്കെ കമ്പനീസിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവരെ അത് ഭയങ്കരമായിട്ട് ഇതിലോട്ട് എന്താ പറയുക ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് ഇതിനെ തടയാൻ ശ്രമിക്കാത്തത്. ഈ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഗെറ്റ് ഇൻ ടു പി സി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് അപാരറ്റോടുള്ള സോഫ്റ്റ്വെയർ എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്, ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അത് 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 ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, അതിന് വലിയ പാടൊന്നുമില്ല. അത് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഓവറോളായിട്ട് കമ്പനീസ് വലിയ രീതിയിൽ സ്ട്രെസ് ചെയ്യാത്തൊരു കാര്യമെന്ന് പറയുന്നത് അവർക്കറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത് അവർക്കൊരു തരത്തിൽ പറഞ്ഞൊരു ലാഭമാണെന്ന് അവർക്ക് അത് അതവർക്കറിയാം. കാര്യം ഫ്രീ ഓൾട്ടർനേറ്റീവ്സ് ഓൾറെഡി നമ്മളുടെ ഓൺലൈനായിട്ടുള്ള സ്പിയറിലുണ്ട്. അപ്പം ആളുകൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കത്തില്ല, ഫ്രീ ആയിട്ടുള്ള വേർഷനെ എടുക്കത്തുള്ളൂ. ഇപ്പം മോശമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ഈ സോഫ്റ്റ്വെയർ കമ്പനീസിനൊക്കെ വൃത്തിയായിട്ട് അറിയാം. പക്ഷേ ഇതിലൊന്നും ഇൻവോൾവ് അല്ലാത്ത ഇപ്പം കുറച്ച് പെട്ടെന്ന് കാശ് കിട്ടിയ കുറച്ച് ആളുകൾ പെട്ടെന്ന് അങ്ങ് അതിഭയങ്കരമായിട്ട് വെർച്വൽ സിഗ്നലിങ് നടത്താറുണ്ട്. അപ്പോൾ അത് 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 അതാണ് എനിക്ക് മനസ്സിലാകാത്ത, അവർ അവർ ഇത്രയും നാൾ ഈ ലെവൽ വരെ അവർ എത്തിയത് ഈ ഇതേ കണക്കുള്ള എന്താ പറയുക മോഷണം എന്ന് തന്നെ പറയാൻ വരുന്ന ഈ ഈ ഒരു പൈറസി വഴി തന്നെയാണ്. അത് കഴിഞ്ഞ് അവരൊരു ലെവൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇപ്പം അവരുടെ ലെവലിൽ എത്തിയിട്ടില്ലാത്ത ആളുകളെ പുച്ഛിക്കുന്നതെന്ന് പറയുന്ന ഒരു തരം ഹിപ്പോക്രസിയാണ്. അവരെ അവർക്ക് അവർക്ക് വൃത്തിയായിട്ട് അറിയാം എന്ത് സിറ്റുവേഷനിൽ എന്ത് അവസ്ഥ കൊണ്ടാണ് ഇവർ ഈ ആളുകളിങ്ങനെ പൈറസി നടത്തുന്നത്. പൈറസി നടത്തുന്ന വെച്ചാൽ പൈറേറ്റഡായിട്ടുള്ള സോഫ്റ്റ്വെയറും മൂവീസും എല്ലാം കാണുന്നതാണ് അവർക്ക്. പക്ഷേ എങ്കിലും ഇവർ അതിനെ മറച്ച് വെച്ചിട്ട് ഒരു തരത്തിൽ എന്താ പറയുക ഒരു തരം സുപ്പീരിയോറിറ്റി കാണിക്കാൻ ശ്രമിക്കും. സോ ഇത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബിൽ കണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ പൈറസിങ് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കമ്പനിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഓവറോളായിട്ട് ഒരു 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 ഓവറോൾ വ്യൂ ടോട്ടൽ വ്യൂ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് നല്ല ലാഭം കൂടെ കിട്ടുന്നൊരു കാര്യമാണ് അത്. അത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത് ഭയങ്കരമായിട്ട് സ്റ്റോം ഡൗൺ ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിലെ മൂവീസ് പൈറേറ്റ് ചെയ്യുമ്പോൾ നഷ്ടം വരുന്നുണ്ട്. കാര്യം കേരളത്തിലെ മൂവീസിൻ്റെ തിയേറ്റർ പ്രിൻ്റാണ് യൂഷ്വലി ഇറങ്ങുന്നത്. ഡി വി ഡി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡി വി ഡി വാങ്ങിച്ച് കാണും, കാര്യം നമ്മളുടെ അതിൻ്റെ റേറ്റ് കുറവാണ്. നമ്മൾ പുറത്തുള്ള വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് മലയാളത്തിലുള്ള മൂവീസ് റീജിയണൽ മൂവീസിൻ്റെ എല്ലാം പൈറസി ഒരു വിഷയമായിട്ടുള്ളത്. കാര്യം നമ്മൾ അങ്ങനെ അല്ല, നമ്മളുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്പം കൂടെ എന്താ പറയുക നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. പുറത്തുള്ള ഇൻഡസ്ട്രീസ് കണക്കല്ല, ഈ ഹോളിവുഡ് മൂവീസിനെയൊക്കെ ഒരു ഓക്സിലറി ആയിട്ടുള്ളൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അവരുടെ ഹോം ബോക്സ് ഓഫീസ് ചേച്ചിയോ ഹോം ബോക്സ് ഓഫീസ് അവരുടെ എന്താ പറയുക ഇൻകമും പിന്നെ അല്ലാതെ ഇൻ്റർനാഷണൽ ഇൻകമും അതിന് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന എമൗണ്ട് തന്നെ അത്യാവശ്യം നൈസാണ്. നമ്മളുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ ചൈന കണക്കുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഓക്കെ, ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള ഇപ്പോഴാണ് ഇപ്പം വലുതായി തുടങ്ങി, അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. അപ്പം അതുകൊണ്ട് വലിയ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക പൈറസി നടത്തുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് പൈറസി നടത്തി കുറച്ച് മൂവീസൊക്കെ കണ്ട് ജീവിച്ചു പോണവരെ വലിയ രീതിയിൽ ഒരുവിധം ഇൻകമൊക്കെ കിട്ടുന്നവർ പുച്ഛിക്കാതിരിക്കുക. കാര്യം ഇങ്ങനെ കുറച്ച് വിഷയം ഇതിൻ്റെ പിന്നിലുണ്ട്. സോ ടെക്നിക്കലി പൈറസി ബാഡാണ്, പക്ഷേ ആർക്കും നഷ്ടമല്ലാത്ത രീതിയിൽ ഇതേ കണക്കുള്ള കുറച്ച് പൈറസി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമല്ല, ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള പൈറസി ആണ് മിക്ക സിറ്റുവേഷനിലും നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഓവറായിട്ട് അതിലങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും സ്റ്റുഡിയോസിന് നഷ്ടം വരാമെന്നുണ്ടെങ്കിൽ അവർ തന്നെ നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് ഇത് ബ്ലോക്ക് ചെയ്തോളും. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് വെബ്സൈറ്റ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യാൻ ഭയങ്കര ആവശ്യം കാണിക്കുന്ന ഒരു ഒരു രാജ്യമാണ്. അതുകൊണ്ട് കോടാനുകൂടി ഡോളേഴ്സൊക്കെ കയ്യിലുള്ള ഭയങ്കര എന്താ പറയുക ഇപ്പം നിങ്ങളിവിടെ കിടന്ന് അവർക്ക് വേണ്ടി ഓരോരോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വല്ല യോട്ടിലും സുഖമായിട്ടിരുന്ന് സൺബേത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് വേണ്ടി നിങ്ങൾ കിടന്ന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അത് അവർ തന്നെ ചെയ്തോളും. അവരാ നിലയിൽ എത്തിയത് അതുകൊണ്ടാണ് അത്രേ അത് ഞാൻ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. കുറേ ആളുകൾ ഇപ്പം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പുണ്യാളം ചമയുന്നത് അതുകൊണ്ടാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മൂവീസ് ടി വി സീരീസ് അങ്ങനെയൊക്കെ ഉള്ളത് ലീഗലായിട്ടുള്ള വഴി തന്നെ ചെയ്യുക. അതുകഴിഞ്ഞ് നിങ്ങൾക്ക് അതിനുള്ള അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയാസും ബാക്കിയെല്ലാം ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വേറെ വഴികൾ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിൽ എത്തിക്കലായിട്ടൊരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോഫ്റ്റ്വെയർസും അങ്ങനെ തന്നെ, നിങ്ങൾ എങ്ങനെയും എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് ആശയില്ല മേടിക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈറേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്നതിൽ ഞാനൊരു എത്തിക്കലായിട്ടുള്ള വിഷയം കാണുന്നില്ല. എന്തായാലും എല്ലാവരും മാസ്കൊക്കെ ഇട്ട് സൂക്ഷിച്ചൊക്കെ പുറത്തൊക്കെ ഇറങ്ങുക, കൊറോണ ഇപ്പോഴും ഉണ്ട്. എന്തായാലും അടുത്ത എപ്പിസോഡ് വരെ നന്ദി, നമസ്കാരം.